സർവീതമായ വാക്യം വായിക്കാം. യോഹന്നാൻ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മ നാം ഇന്ന് ഇവിടെ ആ നിലയിൽ ആചരിക്കുകയാണല്ലോ. അപ്പോഴ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് കർത്താവിനെ അംഗീകരിച്ച് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളും വീഴ്ചകളും വരാറുണ്ട്. അങ്ങനെ പാപങ്ങളും വീഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ വരുമ്പോഴും നമ്മളെ ധൈര്യപ്പെടുത്തുകയും നമുക്ക് ഉറപ്പു നൽകുകയും ചെയ്യുന്ന ഒരു വചനമാണ് ഈ വചനം എന്നുള്ളത് കൊണ്ട് ദൈവസഭയിൽ വളരെ വ്യാപകമായിട്ട് ഈ വചനം ആളുകളെ പോസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. ആ വചനം നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മളെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു വചനമാണിത്. ഇത് സത്യത്തിൽ നമ്മൾ സദൃശ്യവാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ 28-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയത്തെ അല്പം കൂടെ വിപുലപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. സദൃശ്യവാക്യം 28:13, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശിഫം വരികയില്ല, അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നോക്കുക, പഴയ ഉടമ്പടിയുടെ കീഴിൽ അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം അതൊരു യാഥാർത്ഥ്യമായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്നില്ല, വരാൻ പോകുന്ന ഒരു കാര്യമായിട്ട് അവരുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സദൃശ്യ വാക്യ എഴുതിയപ്പോൾ ശലോമോൻ തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശിഫം വരികയില്ല, അവരെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഒരു നീതീകരണ പ്രവൃത്തിയുടെ കാര്യം അവിടെ പറയാതെ ആ കാര്യം അങ്ങനെ അങ്ങ് ഒരു പഴയ ഉടമ്പടിയുടെ ആത്മാവിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും അതിന്റെ ആശയം നമ്മുടെ കുറവുകളെ കുറ്റങ്ങളെ അതിനെ മൂടി വെക്കാതെ ദൈവസന്നിധിയിൽ വന്ന് അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ കരുണ ലഭിക്കും എന്നുള്ള ഒരു നല്ല ആശയമാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്നാൽ അതേ കാര്യം തന്നെ 1 യോഹന്നാൻ 1:9 വരുമ്പോൾ കേവലം അത് ഏറ്റു പറയുന്നു, അത് മൂടി വെക്കുന്നില്ല എന്നുള്ളതിനപ്പുറത്ത് അവിടെ നമ്മുടെ പാപങ്ങളെ മായ്ക്കുന്ന അതിന് കാരണമാകുന്ന ഒരാളെ കുറിച്ച് പറയുന്നു. അതാരാണ്? അത് കർത്താവാണ്. കർത്താവ്, കർത്താവിന്റെ കാൽവർക്കുറിച്ചിലെ മരണം, കർത്താവിന്റെ രക്തത്താലുള്ള കഴുകൽ, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവിടുന്ന് അത് ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. ഈ വാക്യം നമ്മൾ വളരെ ഇന്നത്തെ കർത്തൃവേശയോടുള്ള ബന്ധത്തിൽ നമുക്ക് വളരെ ആഴത്തിൽ നോക്കിയാൽ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കർത്താവ് വിശ്വസ്തനാണ് എന്നാണ്. ഫെയ്ത്ത്ഫുൾ, കർത്താവ് വിശ്വസ്തനാണ്. വിശ്വസ്തത എന്ന് പറയുമ്പോ അതെന്താ? വിശ്വസ്തത എന്ന് പറയുമ്പോ അത് ലോയൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അത് കൂറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവ് നമ്മളോട് കരുണയും കൂറുമുള്ളവനാണ്. അതുകൊണ്ട് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് കർത്താവ് അത് ക്ഷമിപ്പാൻ തക്കവണ്ണം അവിടുന്ന് വിശ്വസ്തനാണ്, അവിടുന്ന് വിശ്വസ്തനാണ്. എന്നാൽ അത് നമുക്ക് മനസ്സിലാകും. എന്നാൽ രണ്ടാമത്തെ വാക്ക് നമുക്ക് സത്യത്തിൽ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. അവിടെ എന്താ പറയുന്നത്? കർത്താവ് നീതിമാനാണ്, റൈച്ചസ് ആണ്. വിശ്വസ്തനായ കരുണയുള്ള ഒരാൾ നമ്മുടെ തെറ്റ് ക്ഷമിക്കുന്നത് നമുക്ക് മനസ്സിലാകും. എന്നാൽ നീതിമാനായ, ന്യായതൽപരനായ, എല്ലാം നിയമത്തിന്റെ കണ്ണാടിയിലൂടെ നോക്കി കണക്കുകൂട്ടി ചെയ്യുന്ന ഒരാൾക്ക് ഒരു തെറ്റ്, ആവർത്തിച്ചു വരുന്ന ഒരു തെറ്റ് എങ്ങനെ ക്ഷമിക്കാനായിട്ട് കഴിയും? എന്റെ മുമ്പിൽ ഈ നീതിമാൻ, കർത്താവ് നീതിമാനായതുകൊണ്ട് ക്ഷമിക്കും എന്നുള്ള ഈ കാര്യം എന്റെ മുമ്പിൽ ഒരു കീറാമുട്ടി പോലെ നാളുകളായിട്ട് നിൽക്കുകയായിരുന്നു. അതേസമയം അവൻ നീതിമാനായതുകൊണ്ട് നമ്മുടെ തെറ്റുകൾക്ക് ശിക്ഷ വിധിക്കുമെന്നാണെങ്കിൽ പറയാൻ എളുപ്പം, അത് ശരിയാണ്, നമ്മുടെ ലോജിക്കിന് ചേർന്ന് പോകും. നീതിമാനാണ്, ആ ജഡ്ജി വളരെ നീതിമാനാണ്, അതുകൊണ്ട് അവൻ വധശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതേസമയം കൊല ചെയ്ത ഒരാൾ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ജഡ്ജി വളരെ നീതിമാനാണ്, അതുകൊണ്ട് കൊലയാളിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മുടെ യുക്തിക്ക് മനസ്സിലാകില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രയോഗമായിട്ട് എനിക്കിത് തോന്നി. അതായത് കർത്താവായ യേശുക്രിസ്തു വിശ്വസ്തനും കരുണയുള്ളവനും ആയതുകൊണ്ട് നമ്മളോട് ക്ഷമിച്ചു, നമ്മുടെ പാപങ്ങളെ പോക്കി, അത് മനസ്സിലാകും. പക്ഷെ കർത്താവ് നീതിമാനായതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു ശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോഴത് വേണ്ടതുപോലെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ എന്റെ ശ്രദ്ധയിൽ വരാനിടയായത് നീതിയെക്കുറിച്ച് ഉള്ള എന്റെ ധാരണ അല്ലെങ്കിൽ നമ്മുടെ ധാരണ ബൈബിള് ഉദ്ദേശിക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് പ്രശ്നം. അതായത് നീതി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ, നീതി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നിയമം ന്യായം നീതി ഭരണഘടനയൊക്കെ വെച്ച് തെറ്റ് ചെയ്തു ഉപ്പിട്ടിരുന്നവൻ വെള്ളം കുടിക്കാം എന്നുള്ള നിലയിൽ ഒരു തെറ്റുണ്ടെങ്കിൽ അതിനൊരു ശിക്ഷയുണ്ട്. അതെല്ലാം വളരെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരാളാണ് നീതിമാൻ എന്നാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത്. എന്നാൽ നീതിമാൻ എന്നുള്ള ആ കാഴ്ചപ്പാട് നമുക്ക് ബൈബിളിനെ തന്നെ വേറൊരു ഭാഗത്തോടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ കടൽക്കഥയ്ക്ക് ഉത്തരം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ ഒന്നാമധ്യായം, മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ ഒന്നാമധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള കാര്യമാണല്ലോ. ദയവായിട്ട് ശ്രദ്ധിക്കണം. അവന്റെ അമ്മയായ മറിയ യോസഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരുമുമ്പേ പരിശുദ്ധാത്മാവിനായി ഗർഭിണിയായി എന്ന് കണ്ടു. പക്ഷെ ഈ കാര്യം ആർക്കറിയില്ല, ജോസഫിന് അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭിണിയായത് എന്നുള്ള കാര്യം ജോസഫിന് ആ സമയത്ത് വെളിപ്പെട്ടിരുന്നില്ല. അവളുടെ ഭർത്താവായ ജോസഫ് അതുകൊണ്ട് നീതു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായതുകൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തെ പ്രത്യക്ഷപ്പെട്ട് നീ ശ്രദ്ധിക്കണ്ട, നിന്റെ ഭാര്യയെ ചേർത്തുകൊള്ളാം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ താഴെയാണ് വായിക്കുന്നത്. ഞാൻ പറയാനായിട്ട് ഈ നമ്മൾ 1 യോഹന്നാൻ 1:9 വായിച്ചതുമായിട്ട് ചേർത്ത് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 1:19 വാക്യമാണ്. ജോസഫ് നീതിമാനായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു, അതുകൊണ്ട് അവളെ ഉപേക്ഷിച്ചു എന്നതിനോട് ചേർത്തല്ല നീതിമാൻ എന്ന കാര്യത്തെ നമ്മൾ കാണുന്നത്. നമ്മൾ പലപ്പോഴും അങ്ങനെ അവൻ വളരെ നീതിമാനായതുകൊണ്ട് അവളെ ഉപേക്ഷിച്ചു അത് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറയുന്നു, ജോസഫ് നീതിമാനായതുകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്താൻ തനിക്ക് മനസ്സുണ്ടായിരുന്നില്ല. അവളെ അപമാനിക്കാൻ, അവളെ ആളുകളുടെ മുമ്പാകെ കുറ്റവാളിയാക്കാൻ അവന് മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ അവളെ ഗൂഢമായിട്ട് ആരും അറിയാതെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ഉപേക്ഷണ പത്രം കൊടുക്കാതെ, അല്ലെങ്കിൽ അവൾക്കൊരു പോരായ്മ വരുത്താതെ അവളെ രഹസ്യമായിട്ട് അങ്ങ് ഉപേക്ഷിക്കാം എന്നാണ് ജോസഫ് തീരുമാനിച്ചത്. എന്തുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു, താൻ നീതിമാനായതുകൊണ്ട്. നീതിമാൻ അപ്പൊ ഒരു യഥാർത്ഥത്തിലുള്ള നീതിമാൻ ആ സാഹചര്യം മനസ്സിലാക്കി വളരെ കരുണയോടെ ഇടപെടുന്ന ഒരുവരാണെന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ശ്രദ്ധിക്കുക, ഒരു പാവം പെൺകുട്ടി, അവള് എനിക്ക് വിവാഹം നിശ്ചയം ചെയ്തു, പക്ഷെ ഏതോ ഒരു ചെറുപ്പക്കാരൻ മറ്റാരോ അവളെ ചതിച്ചു, പാവം, എങ്ങനെയും പോട്ടെ, അവള് വിശ്വസ്തയല്ലായിരുന്നു, എങ്കിലും പോകട്ടെ, അവളെ വെറുതെ നമുക്ക് ലോകാപവാദം വരുത്തണ്ട, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ രീതി അനുസരിച്ച് അവൾക്ക് വേറൊരു ശിക്ഷ കൊടുക്കണ്ട, അതുകൊണ്ട് അവളെ അങ്ങ് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ജോസഫിന്റെ അവളോടുള്ള കരുണയും അവളോടുള്ള അനുവുമാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. അങ്ങനെ മറിയയോട് കരുണയും അനുവും കാട്ടുന്ന ജോസഫ് നീതിമാനാണ് എന്ന് പറഞ്ഞിരിക്കും. നോക്ക, ജോസഫ് അവളെ എല്ലാവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കണ്ടോ ഇവളെങ്ങനെയാണ്, തെറ്റുകാരിയാണ് എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് ഇത് അവളെ കുറ്റം വിധിച്ചാലും ആരും ജോസഫിനെ കുറ്റപ്പെടുത്തുകയില്ല. പക്ഷേ ജോസഫ് ഒരു നീതിമാനായിരുന്നു. അതുകൊണ്ട് ജോസഫ് എന്ത് ചെയ്തു, ജോസഫ് ആ നിലയിൽ അവൾക്കൊരു പ്രശ്നം വരാതെ ആ കാര്യങ്ങൾ രഹസ്യമായിട്ട് അവളെ പരസ്യമായിട്ടൊരു കുറ്റവിചാരണയ്ക്ക് വിധേയാക്കാതെ ആ കാര്യം ഗൂഢമായിട്ട് അത് ചെയ്യാം എന്ന് തീരുമാനിച്ചു എന്ന് പറയുന്നിടത്താണ് ജോസഫ് നീതിമാനായിരുന്നു എന്ന് പറയുന്നത്. അപ്പോ നീതിമാൻ എന്നുള്ള നമ്മുടെ പ്രയോഗം അത് അല്പം വ്യത്യസ്തമായ നിലയിൽ നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നീതിമാൻ എന്ന് പറയുന്നത് എന്നെ തലകാലിലൊരു ചെയ്യുന്ന ഒരാളല്ല. നീതിമാൻ എന്ന് പറയുന്നത് എന്നെ ന്യായപ്രമാണം അനുസരിച്ച് ചെയ്യുന്ന ആളല്ല. അങ്ങനെ ന്യായപ്രമാണം അനുസരിച്ച് തലകാലിലൊക്കെ കയറി എല്ലാം നിയമത്തിന്റെ ആ തുലാസിൽ തൂക്കി ചെയ്യുന്ന ആളെ നിയമാനുസാരി എന്നോ മറ്റോ പറയാം. പക്ഷെ നീതിമാൻ എന്താണ്? നിയമത്തോട് ചേർന്ന് കരുണയും മഹാമനസ്കതയും കൂടെ ചേർന്ന ഒരുവനാണ് യഥാർത്ഥത്തിൽ ബൈബിൾ ഉദ്ദേശിക്കുന്ന നീതിമാൻ എന്ന് നമുക്ക് ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുന്നത് തെറ്റില്ല എന്ന് എനിക്ക് തോന്നി. നമ്മൾ ഇതിങ്ങനെ വായിച്ചു വരുമ്പോൾ അവൻ എത്രത്തോളം നീതിമാനായിരുന്നു, എത്രത്തോളം അവളോട് നിയമം അനുസരിച്ച് പെരുമാറണം, അപ്പോൾ തന്നെ അവളെ ഉപദ്രവിക്കരുത് എന്നുള്ള കണക്കുകൂട്ടലുള്ളവനായിരുന്നതുകൊണ്ട് എത്രത്തോളം ജോസഫ് മഹാമനസ്കതയുള്ളവനായിരുന്നു, കരുണയുള്ളവനായിരുന്നു, നീതിമാനായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഭാഗം മാത്രം വായിച്ചാൽ പലപ്പോഴും മനസ്സിലാവുകയില്ല. നമ്മൾ ആവർത്തന പുസ്തകം 24 അധ്യായത്തിലാണ് ഇതിന്റെ പ്രമാണം നമ്മൾ കാണുന്നത്. ആവർത്തന പുസ്തകം അതിന്റെ 24 അധ്യായം അതിന്റെ 1 വാക്യം, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം, അല്ലെങ്കിൽ വിവാഹ നിശ്ചയം ചെയ്തതിനു ശേഷവും അന്നത്തെ യഹൂദന്മാരുടെ രീതി അനുസരിച്ച് വിവാഹിതരായതുപോലെയായിരുന്നു കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണല്ലോ മത്തായി സുവിശേഷം 1:20 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, നിന്റെ ഭാര്യയെ ചേർത്ത് കൊള്ളുവാൻ നീ ഇനി ശക്തിക്കേണ്ട. അപ്പൊ സത്യത്തിൽ വിവാഹം നടന്നിട്ടില്ല, വിവാഹ നിശ്ചയമേ നടന്നിട്ടുള്ളൂ, പക്ഷെ ദൂരം പറയുന്നു നിന്റെ ഭാര്യയെ. അപ്പോ വിവാഹ നിശ്ചയം കഴിഞ്ഞാലും ഭാര്യയെ പോലെയാണ് ആ നിലയിൽ അടുത്ത് പെരുമാറുകയും ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രീതിയായിരുന്നു യഹൂദാനത്തിൽ നിലവിലിരുന്നത്. നമ്മളിവിടെ ആവർത്തന പുസ്തകം 24 ആദ്യത്തെ വാക്യം ശ്രദ്ധിക്കുക, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്ത് വിവാഹ നിശ്ചയം ചെയ്തു, അല്ലെങ്കിൽ വിവാഹം ചെയ്ത ശേഷം അവൾ അധാർമികമായിട്ട് ദൂഷ്യമായിട്ട് വല്ലതും കണ്ടിട്ട് അവൻ അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അപ്പൊ അന്നത്തെ രീതിയുണ്ട്, ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ ഭർത്താവിന് ഉപേക്ഷിക്കാം. ഇത് പഴയ നിയമമാണ്, പുതിയ നിയമത്തിൽ ഇങ്ങനെയല്ല. പുതിയ നിയമം കാര്യം വ്യത്യാസമാണ്. കർത്താവ് പറഞ്ഞു ഒരു കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞു, നമുക്കറിയാം. പക്ഷെ പഴയ നിയമത്തില് ജോസഫ് ഉണ്ടായിരുന്ന ആ കാലഘട്ടം പഴയ നിയമ കാലഘട്ടമാണല്ലോ. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഈ വറിയെ ഒരു ഉപേക്ഷണ പത്രം എഴുതി കൊടുത്ത് അവളെ പറഞ്ഞ് വീട്ടിൽ വിട്ട ഈ ആവർത്തന പുസ്തകം 24 1 അനുസരിച്ച് ആരും ജോസഫിനെ കുറ്റം പറയുകയില്ല. പക്ഷേ അങ്ങനെ ഉപേക്ഷണ പത്രം എഴുതി കൊടുത്തു വിട്ടാൽ അവിടെ ഒരു പ്രശ്നമാണ്. അവിടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഒരു ഭാര്യയെ ഉപേക്ഷിക്കുമ്പോൾ അവൾക്ക് ഉപേക്ഷണ പത്രം എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് മുതൽ ഭാര്യയെ ഉപേക്ഷിക്കുന്നു എന്ന് വെറുതെ എഴുതി കൊടുത്താൽ പോരാ. അവിടുത്തെ യഹൂദന്മാർ വളരെ നീതിബോധമുള്ള ആളുകളായിരുന്നു. അവിടുത്തെ അന്നത്തെ ഉപേക്ഷണ പത്രത്തിൽ ഭാര്യ ഉപേക്ഷിക്കുന്നെങ്കിൽ അതിന്റെ കാരണം കാണിക്കും, ജോസഫ് ഒരു ഉപേക്ഷണ പത്രം മറിയയ്ക്ക് വേണ്ടി എഴുതി കൊടുത്ത് വിടുകയാണെങ്കിൽ എന്ത് കാരണമാണ് എഴുതേണ്ടത്? നമുക്കറിയാം അത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും തനിക്ക് എഴുതേണ്ടതായിട്ടുള്ളത്. അതായത് അവള് അന്യായമായിട്ട് വിവാഹ ജീവിതത്തിന്റെ 4 അതിരുകൾക്കുള്ളിലല്ലാതെ അവള് ഒരു കുഞ്ഞിനെ ഗർഭ ധരിച്ചു, അത് തീർച്ചയായിട്ടും തെറ്റായ ഒരു കാര്യമാണ്. ഈ ഒരു കാര്യമാണ് താൻ ഉപേക്ഷണ പത്രത്തിൽ എഴുതണ്ട. അങ്ങനെ ഉപേക്ഷണ പത്രത്തിൽ എഴുതിയാൽ എന്തുവരെ സംഭവിക്കാം? നമ്മള് ആവർത്തന പുസ്തകം 22:23-24 നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു കന്യകയായ ഒരു യുവതി അവള് യുവനിശ്ചയം ചെയ്യപ്പെട്ടിട്ടുള്ള ആ യുവാവിനോടല്ലാതെ മറ്റൊരാളോട് ബന്ധം പുലർത്തിയ എന്ത് വേണം? 24-ാമത്തെ വർഷം എന്ത് വേണം? അവരെ ഇരുവരെയും പട്ടണവാതുക്കൾ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയാം. നോക്കുക, ജോസഫ് അപ്പൊ ഉപേക്ഷണപത്രത്തിൽ മറിയ ഈ നിലയിൽ തെറ്റുകാരിയാണ് എന്ന് രേഖപ്പെടുത്തിയാൽ ഒരു പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ മറിയെ അവിടെ കൊണ്ടുവന്ന് പരസ്യമായിട്ട് കല്ലെറിഞ്ഞു കൊല്ലാനും അന്ന് കഴിയുമായിരുന്നു. നമുക്കറിയാം, കർത്താവിന്റെ കാലഘട്ടത്തിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഒരു സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവർ പറയുന്നു, ഇവളെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലട്ടെ. മോശ അങ്ങനെ പറയുന്നു. 8-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ പരീശന്മാർ അവരോട് പറയുന്നു, മോശയും ന്യായ പ്രമാണവും പറയുന്നതെന്താ? ഇങ്ങനെയുള്ള സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നല്ലേ? കർത്താവ് സമ്മതിക്കുന്നു, ശരിയാണ് ശരിയാണ്, അങ്ങനെയാണ്. അപ്പോ കർത്താവിന്റെ കാലഘട്ടത്തിലും ഒരു തെറ്റിപ്പോയ ഒരു സ്ത്രീയെ ഈ നിലവില് നമ്മളുടെ രീതി അനുസരിച്ച് പിഴച്ചുപോയ ഒരു സ്ത്രീയെ അവളെ പരസ്യമായിട്ട് കല്ലെറിഞ്ഞു കൊല്ലാം. ഇന്നും മിഡിൽ ഈസ്റ്റില് മധ്യപൂർവ്വ ദേശത്ത് അവിടെ ഇപ്പോഴും ആ രീതികൾ ഉണ്ടല്ലോ, ആളുകളെ കല്ലെറിഞ്ഞു കൊല്ലുകയും ഇങ്ങനെയുള്ള രീതികൾ ഉണ്ടല്ലോ. അപ്പോ അങ്ങനെ ചെയ്താൽ അന്ന് തെറ്റൊന്നുമില്ല. പക്ഷേ ജോസഫ് എന്ത് ചെയ്തു? ജോസഫ് വിചാരിച്ചു അങ്ങനെ അവളെ കല്ലെറിഞ്ഞു കൊല്ലുകയോ അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലുന്നില്ല എന്ന് വിചാരിച്ചു. കല്ലെറിഞ്ഞു കൊല്ലുന്നെങ്കിലും അവൾ ആ നാട്ടിൻ പുറത്ത് കഴിയുമ്പോൾ ആളുകളുടെ എല്ലാം നിന്നാപാത്രമായിട്ട് നിൽക്കും. അതാ പോലും ഇവളെ അറിയേ, ഇന്ന പോലെ ആയിരുന്നു ആ അറിയോ, ഇന്ന പോലും നാട്ടിൽ ഇത്രയും വിദ്യാഭ്യാസവും വിവരം ഉണ്ടായിട്ട് പോലും ആളുകളുടെ ജിജ്ഞാസയും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന സ്വഭാവവും അടക്കി നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ ലോകം മുഴുവൻ അവിടെ ഉള്ള ആളുകൾ മുഴുവൻ അറിയും. അപ്പൊ ഒരു പക്ഷേ മറിയ കല്ലെറിഞ്ഞു കൊല്ലില്ലെങ്കിലും അവൾ കടന്നു പോകുമ്പോൾ ലോകാപവാദമുണ്ട്. ആളുകളെല്ലാം അവളെ കുറ്റം പറയും, അടക്കം പറയും. അവൾ അങ്ങോട്ട് നടന്നു പോയി കഴിയുമ്പോ പുറകെ രണ്ടുപേര് നിന്ന് ചിരിക്കുക ചെയ്യുന്നത്, ചിരിച്ച് രഹസ്യം പറയും. അവൾ നിർഭാഗ്യത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഓ എന്നെ കുറിച്ചാണല്ലോ പറയും. ഇതെന്നാ? ഒരു ദിവസമല്ല, രണ്ടു ദിവസമല്ല, ജീവിതകാലം മുഴുവൻ ഒരു സ്ത്രീ ആ നിലയില് സമൂഹത്തിന്റെ മുമ്പിൽ കുറ്റവാളിയായിട്ട് നിൽക്കുന്നു. അതിന് ഞാൻ നിമിത്തമാകണോ? ജോസഫ് ചിന്തിച്ചിരിക്ക. അങ്ങനെ ഒരു സ്ത്രീയെ ആ നിലയിൽ ഒന്നുകിൽ കല്ലെറിഞ്ഞു കൊല്ലുക അല്ലെങ്കിൽ ഈ നിലയിൽ സമൂഹത്തിന്റെ മുന്നിൽ എന്ന് കുറ്റവാളിയായിട്ട് നിൽക്കാൻ ഞാൻ എന്തിനിടയാകണം? ഞാനൊരു ഉപേക്ഷണപത്രം എഴുതി കൊടുത്താൽ ഇത് എഴുതാതിരിക്കാൻ ഒക്കുകയാണ്. അതുകൊണ്ട് പിന്നെ എങ്ങനെയാ ഇടയ്ക്കും ഉള്ളിന് കേടില്ലാതെ ഈ കാര്യം എങ്ങനെ ചെയ്യാം എന്ന് ജോസഫ് ചിന്തിച്ചപ്പം ജോസഫിന്റെ മുമ്പിൽ ഒരു വഴി തെളിഞ്ഞു. ജോസഫ് വിചാരിച്ചു, ഞാൻ ഉപേക്ഷണപത്രം എഴുതി കൊടുക്കുന്നുണ്ട്, ഉപേക്ഷണപത്രം എഴുതിയാൽ എന്നെ അതിനകത്ത് ഒരു കാരണം കാണിക്കേണ്ടതായിട്ടുള്ളൂ. ഉപേക്ഷണപത്രം എഴുതി കൊടുക്കാതെ ഗൂഢമായിട്ട് അവളുമായിട്ട് ബന്ധമില്ലാതെ അങ്ങ് മാറിയേക്കാം എന്ന് താൻ തീരുമാനിച്ചു എന്നാണ് മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഭാഗം നമ്മൾ അങ്ങനെ വായിക്കുമ്പോ ഇത് ജോസഫിന് സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചിലപ്പോ ചിന്തിക്കുക. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഉപേക്ഷണ പത്രം എഴുതി കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു കാരണം വ്യക്തമാക്കാതെ ജോസഫ് ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കാൻ സമൂഹം എന്ന് പറഞ്ഞു. സമൂഹം മുഴുവൻ ജോസഫിനെ കുറ്റപ്പെടുത്തി. ജോസഫ് നമ്മൾ വിചാരിച്ച ഈ ജോസഫ് ഒരു നീതിമാനും ഇച്ചിരി പ്രായം ചെന്ന ഒരാളും ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു മനുഷ്യനാണെന്നാണ് വിചാരിച്ചത്. അവനെ ഒരു നല്ലൊരു പെൺകുട്ടിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അവനെ ആ കുട്ടി അവസാനം ഗർഭിണിയായി, അവൻ അവസാനം കൈ കഴുകിയതാണ്ട് അവളെ ഉപേക്ഷിച്ചേക്ക് മാറിക്കളഞ്ഞു. ഇങ്ങനെയല്ലേ എല്ലാവരും പറയുക? അങ്ങനെ പറയാവുന്ന തന്റെ തൽപേരിന് കളങ്കം വരാവുന്ന ഒരു സാധ്യത എടുത്തുകൊണ്ടാണ് ജോസഫ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആ കാര്യം കാണാം. ജോസഫ് അപ്പൊ അവിടെ ഒരു വില കൊടുക്കുന്നുണ്ട്. ഗൂഢമായിട്ട് അവളെ ഉപേക്ഷിക്കുക, ഉപേക്ഷണപത്രം കൊടുക്കാതെ അവളെ വിട്ടുകളക എന്ന് പറയുമ്പോൾ അവിടെ ജോസഫ് ഒരു വില കൊടുക്കുന്നുണ്ട്. ജോസഫ് കൊടുക്കുന്ന വില എന്താ? തന്റെ സൽപേരാണ്. ആളുകൾ മുഴുവൻ ജോസഫിനെ കുറ്റപ്പെടുത്തും. ജോസഫും അവന് ഇങ്ങനെ പെരുമാറിയെന്ന് ഒരു പെൺകുച്ചിനെ ചതിച്ചല്ല ആളുകൾ പറയും. കാരണം അവർക്ക് യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ. യാഥാർത്ഥ്യം ഒറ്റ ജോസഫ് എന്ത് ചെയ്യാൻ പോകുന്നില്ല, ആളുകളുടെ മുമ്പാകെ വെളിപ്പെടുത്താനും പോകുന്നില്ല. അങ്ങനെ ഒരളവിൽ ജോസഫിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, തന്നെ ചതിച്ച ഒരു പെൺകുട്ടിക്ക് വേണ്ടി സ്വന്തം സൽപ്പേരും സ്വന്തം ജീവിതവും നഷ്ടപ്പെടുത്താൻ ജോസഫ് തയ്യാറാവുകയാണ്. എന്തുകൊണ്ട്? അവൻ നീതിമാനാകൊണ്ട്. കണ്ടോ, നീതിമാൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കിപ്പോഴാണ് മനസ്സിലാകും. നോക്കുക, കേവലം അത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നു എന്നുള്ളതല്ല, അതിനോട് ചേർന്ന് ഒത്തിരി സങ്കടങ്ങൾ സ്വയം ഏറ്റെടുക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ആ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ തുടർന്ന് അവരുടെ നന്മ ഉദ്ദേശിച്ച് നമ്മുടെ പേര് പോയാലും കുഴപ്പമില്ല എന്നുള്ള നിലയിൽ മറ്റൊരാൾക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയുള്ളവനെയാണ് അവിടെ നീതിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ത് പറഞ്ഞു? പത്താം എഴുതിയ സുവിശേഷം 27 അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ടല്ലോ. അവിടെ പീലാത്തോസിന്റെ ഭാര്യ അവന്റെ അടുത്ത് എഴുതി കൊടുത്തു വിടുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? അവന് നീതിമാനാകൊണ്ട് അവന്റെ കാര്യത്തിൽ ഇടപെടരുത്. സുവിശേഷം 27:19 വാക്യത്തിലാണ് നമ്മൾ അത് കാണുന്നത്. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ചു, പീലാത്തോസിന്റെ ഭാര്യ ആളയച്ചിട്ട് പീലാത്തോസിനോട് പറയുകയാണ്, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. ആരാണ് നീതിമാൻ? യേശുവാണ് നീതിമാൻ. യേശു നീതിമാനായത് എങ്ങനെയാണ്? നമ്മൾ ഈ ജോസഫിന്റെ ആ കാര്യവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് കർത്താവിനെ നീതിമാൻ എന്ന് വിളിക്കുന്നതിന്റെ ആന്തരാർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. നോക്കുക, ജോസഫ്, നമ്മൾ ഈ ബൈബിൾ പഠിച്ച ജോസഫ് എന്ന പേരുള്ള ആളുകളൊക്കെ വളരെ നല്ല ആളുകളായിട്ടാ പറയുന്നത്. ചില പേരുകള് ചിലപ്പം ചില പേരുള്ള നല്ല ആളുകളും ഉണ്ട്, ചീത്ത ആളുകളും. എന്നാൽ ജോസഫ് എന്നുള്ള ആളുകളെല്ലാം ബൈബിളിൽ വരുന്നവരെല്ലാം കൊള്ളാവുന്ന ആളുകളാണ്. ഈ ജോസഫ്, യേശുവിന്റെ അപ്പനെന്ന് ലോകം വിളിച്ച ജോസഫ്, അതുപോലെ അരിമത്യക്കാരൻ ജോസഫ്, അദ്ദേഹം നല്ലവനും നീതിമാനും ഒക്കെ ആയിരുന്നു അരിമത്യക്കാരൻ ജോസഫ്, അങ്ങനെയാണ് പറയുന്നത്. ഇവർക്കൊക്കെ പേര് വരാൻ കാരണമായ മറ്റൊരു ജോസഫ് ഉണ്ട്, ഗോത്രപിതാവായ ജോസഫ്. ആ ജോസഫിനെ പോലെ നീതിമാനായ ഒരാൾ ഉണ്ടായിരുന്നു? സത്യത്തിന് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗം, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ജോസഫിന്റെ നീതിയോടുള്ള ബന്ധത്തിൽ ആ പഴയ ജോസഫിനും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 39 അധ്യായത്തിലാണല്ലോ ജോസഫ് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അഭിനയിച്ച ഒരു ഘട്ടം കാണുന്നത്. ജോസഫിനെ പൊട്ടക്കണക്കിൽ വിട്ടതല്ല അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. ജോസഫിനെ ഇസ്മായിലിനെ കച്ചവടക്കാർക്ക് വിട്ടതല്ല അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. അവന്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര തിരിച്ചടി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവന്റെ സൽപ്പേര് മുഴുവൻ നശിക്കുന്നത്, അല്ലെങ്കിൽ അവൻ കാരാഗ്രഹത്തിൽ ആക്കപ്പെടാൻ ഇടയാകുന്നത് എവിടെ വെച്ചാണ്? ഒത്തിപ്പേറിന്റെ ഭവനത്തിൽ വെച്ചാണ്. 39 ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിലാണ് ആ കാര്യം പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ആ സംഭവം അറിയാം. ആ കാര്യത്തിൽ പൊത്തിപ്പേറിന്റെ ഭാര്യ ജോസഫിനെ കുറ്റാരോപണം നടത്തി. പൊത്തിപ്പേർ ഉടനെ തന്നെ അവനെ കാരാഗ്രഹത്തിൽ അയച്ചു, കാരാഗ്രഹത്തിലേക്ക് വിട്ടു, കാരാഗ്രഹത്തിലാക്കി എന്ന് നമ്മൾ വായിക്കും. ആ ഭാഗം വായിക്കുമ്പോ നമുക്കറിയാം, നമ്മുടെയൊക്കെ ചിലരൊക്കെ വലിയ നീതിബോധമുള്ള ചില ആളുകളുണ്ട്, വലിയ ന്യായ ബോധമുള്ള ആളുകൾ. ചിലർ വേറെ അവർക്ക് വായിക്കുമ്പോ എന്റെ ചോരയെന്ന് തിളയ്ക്കും. ഇവിടെ കോപം പിടിച്ച ഒരു ചെറുക്കൻ, നല്ലൊരു ചെറുക്കൻ, ഒന്നും അറിയാത്ത പോലെ നേരത്തെ നമ്മള് സദൃശ്യവാക്യത്തിൽ വായിക്കുന്ന വിഭിചാരണയായ സ്ത്രീയെ പോലെ, അവൾ വലിയ ദോഷം ചെയ്തേച്ച് ഓ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് വായു തുടച്ചേച്ച് ചുമ്മാ നടക്കുന്നെന്ന് പറയുന്ന പോലെ, ഈ പൊട്ടിക്കാരന്റെ കാര്യം എന്ത് മോശമായ പ്രവൃത്തിയാ ചെയ്തത്? ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിച്ചില്ലേ? ആ ചെറുപ്പക്കാരനെ കാരാഗ്രഹത്തിൽ അടച്ചില്ലേ? എന്നിട്ട് ആ കുറ്റം മുഴുവൻ അവന്റെ പേരിൽ ആരോപിച്ചു. അങ്ങനെ ചെയ്യാമോ എന്റെ ചോര തളയ്ക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ജോസഫിന്റെ ചോരയെ തളച്ചു. ജോസഫിന്റെ ചോര തളയ്ക്കേണ്ടതല്ലേ സത്യത്തിൽ? പൊട്ടിപ്പേർ വിളിച്ച് നീ ഇങ്ങനൊക്കെ മോശമായി പെരുമാറിയോ എന്ന് ചോദിച്ചപ്പോ ജോസഫിന്റെ സ്ഥാനത്താണെങ്കിൽ നമ്മളെന്താ ചെയ്യാവുന്ന? ഇതെന്താ ദേവന്റെ പണമില്ലയേ, ഇത് ഏത് കാലഘട്ടമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വലിയ പ്രസംഗമൊക്കെ നടത്തിയേ. ജോസഫ് എന്ത് ചെയ്തു? ജോസഫ് എന്തെങ്കിലും മുടിയതായിട്ട് അവിടെ പറയുന്നില്ല. ജോസഫ് എന്തെങ്കിലും പറഞ്ഞോ? നമുക്കറിയില്ല. ബൈബിൾ അവിടെ നിശബ്ദത പാലിക്കുക, ബൈബിൾ നിശബ്ദത പാലിക്കുന്നിടത്ത് നമുക്ക് നിശബ്ദത പാലിക്കാം. ജോസഫ് ഒരക്ഷരം മുടിയില്ല. തന്റെ നേരെ തന്റെ യജമാനെ ഒത്തിച്ചു തെറ്റായ ചില കാര്യങ്ങൾ ചുമത്തുമ്പോൾ ജോസഫ് എന്തുകൊണ്ട് മിണ്ടാതിരുന്നു? ഒരു പക്ഷേ നമുക്കിങ്ങനെ ചിന്തിച്ചു, ജോസഫ് നീതിമാനായ ജോസഫ് അവൻ ചിന്തിച്ചു, ഞാനിപ്പോൾ ഈ കാര്യമെല്ലാം വെളിപ്പെടുത്തിയാൽ എന്ത് ചിന്തിക്കും? എന്റെ യജമാനന്റെ കുടുംബ ജീവിതം തകരും. യജമാനൻ തന്റെ ഭാര്യയെ ഉപേക്ഷിച്ചേക്കാം എന്ന് തന്നല്ല അവളോട് പ്രതികാരം നീട്ടിയെന്ന് വരാം. എന്തിനാണ് ഞാൻ ജയിലിൽ പോയാലും സാരമില്ല, ഞാൻ കാരാഗ്രഹത്തിൽ പോയാലും സാരമില്ല, എന്റെ യജമാനന്റെ കുടുംബവും അവർ സന്തോഷമായിട്ടിരിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് ജോസഫ് നിശബ്ദമായിട്ട് കാരാഗ്രഹത്തിലേക്ക് പോയതെങ്കിൽ അതിന്റെ പിന്നിൽ അവൻ കൊടുത്ത വില എത്ര വലുതാണ്, എത്ര വലുതാണ്! തന്റെ ഒരു ജീവിതം മുഴുവൻ അല്ലെങ്കിൽ തന്നെ വഞ്ചിച്ച ഒരു വഞ്ചനയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം പണയപ്പെടുത്തുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ ആരാണ്? അവൻ നീതിമാനാണ്. നമ്മൾ ഈ ഭാഗം വായിച്ചിട്ട് ചിലപ്പോൾ സൗരന്മാർ പറയും, ബ്രദറങ്ങൾ ഒത്തിരി പാവനയുള്ള ആളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ചിന്തിക്കുന്നതല്ലേ. അല്ല, നിങ്ങൾ സത്യത്തിൽ അതിന്റെ ബാക്കി ഭാഗങ്ങൾ ചേർത്ത് വായിക്കുക. ചേർത്ത് വായിക്കുമ്പോ ഒന്ന് രണ്ട് വർഷത്തിനകം ജോസഫ് എന്ത് ചെയ്തു? ജോസഫ് ഈ പൊത്തിപ്പേറിന്റെയും മേലധികാരിയായിട്ട് വന്നു. ഫറവോൻ കഴിഞ്ഞാൽ രണ്ടാമനായിട്ട് ആ നാട്ടിലെ പ്രധാനമന്ത്രിയായിട്ട് ജോസഫ് വന്നു. ജോസഫ് വന്നപ്പോൾ ജോസഫിന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ജോസഫ്, നമ്മളാണ് ജോസഫിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ജോസഫിന്റെ സ്ഥാനത്ത് നമ്മൾ അത്തരപ്പള്ളി മാലയൊക്കെ ഇട്ട് ഓ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യ വേലക്കാരനെ വിളിച്ചു പറയും, എനിക്ക് ചില കണക്കുകൾ തീർക്കാനുണ്ട്, വരട്ടെ കുത്തിപ്പേർ ഇവിടെ. ഇല്ലെ, നമ്മളങ്ങനെ പറയുകയില്ലേ? പക്ഷേ ഈ ഭാഗം മുഴുവൻ നമ്മൾ അരിച്ചു പെറുക്കി നോക്കുക, ജോസഫ് ഒരിക്കൽ പോലും പൊത്തിപ്പേറിനെയോ ഭാര്യയോ കുറ്റപ്പെടുത്തുകയോ അവരോടൊരു പ്രതികാരം വീട്ടുകയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ എന്ത് സംഭവിച്ചിരിക്കാം? നേരത്തെ തന്നെ അവൻ ഈ കാര്യങ്ങൾ അവന്റെ ഹൃദയത്തിൽ സെറ്റിലെയ്യും. ഇപ്പോഴാണെങ്കിലും പ്രധാനമന്ത്രി ആയതിന് ശേഷമാണെങ്കിലും പൊത്തിഫറിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം എല്ലാവരുടെ മുമ്പിൽ പരസ്യമാക്കിയാൽ എന്ത് പറ്റും? പൊത്തിഫറിന്റെ ഭാര്യയുടെ ജീവിതം തകർന്നു പോകും, പൊത്തിഫറിന്റെ കുടുംബ ജീവിതം തകർന്നു പോകും. ജോസഫ് വിചാരിച്ചു എന്താ പോട്ടെ, അത് വിട്ടേക്കാം, ആ രഹസ്യം എന്നോടുകൂടെ അങ്ങ് ശവക്കോട്ടയിലേക്ക് പൊക്കോട്ടെ എന്ന് ജോസഫ് വിചാരിച്ചു. എന്തുകൊണ്ട് ജോസഫ് അങ്ങനെ വിചാരിച്ചു? അവൻ നീതിമാനായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നീതിമാൻ എന്ന വാക്കിനെ കുറച്ചുകൂടെ കേവലം നിയമമനുസരിച്ച് ചെയ്യുന്നവൻ എന്നുള്ളതിനപ്പുറത്ത് ഒരു തലത്തിൽ എടുക്കണം എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ കർത്താവിന്റെ അപ്പനായിട്ട് ലോകം അറിയപ്പെട്ട ജോസഫിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ജോസഫും ഇതേ കാര്യം തന്നെയല്ലേ ചെയ്തത്? ഓ, തനിക്ക് വിവാഹനിശ്ചയം ചെയ്ത ഒരു പെൺകുട്ടി അവൾ ഈ നിലയിലായിപ്പോയി. പക്ഷേ അവൾക്ക് ലോകാപവാദം വരുത്താൻ എനിക്ക് താല്പര്യമില്ല, അതിനു പകരം ആ ലോകാപവാദം മുഴുവൻ ഞാൻ എടുത്തോളാം. ഇതിനൊരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ സഹോദര സഹോദരി, ഞാനും നീ ഒരു നീതിമാനായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം. നമ്മളെന്താ, നമ്മൾ ചില കാര്യങ്ങൾ ആ നിലയിൽ അതെന്നേക്കുമായിട്ടങ്ങ് നമ്മളോടൊപ്പം ആ രഹസ്യം അങ്ങനെ ഇരിക്കട്ടെ. ആളുകൾ എന്നെ തെറ്റിദ്ധരിച്ചാലും സാരമില്ല, അവരുടെ കുടുംബ ജീവിതം തകരാതിരിക്കട്ടെ. ജോസഫ് അങ്ങനെ ചിന്തിച്ചു. ജോസഫ്, ഞാൻ ഈ കാര്യം പറയുമ്പോ ജോസഫിന് പിന്നീട് അവിടെ നോക്കുക, 41-ാം അധ്യായം അതിന്റെ 51-ാമത്തെ വാക്യം നോക്കുക. പുത്തിഫ് അദ്ദേഹം വേറെ ഒരു പുത്തിഫേറിന്റെ, അതായത് അവിടുത്തെ ഓനിലെ പുരോഹിതനായ പുത്തിഫേറ എന്ന് പറയുന്ന മറ്റേ പൊട്ടിപ്പേറിന്റെ പേരിനോടും സാദൃശ്യമുള്ള ഒരു പുരോഹിതന്റെ മകൾ ആസ്നയെ ആസ്നത്തിനെ വിവാഹം കഴിച്ചു. ആസ്നത്ത് ജോസഫിന് ആദ്യം ഒരു മകനെ പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞ്, നല്ല ഒരു ആൺകുഞ്ഞ്. അപ്പോ ജോസഫ് ആ കുഞ്ഞിനെ പേരിട്ടത് എന്താണെന്നറിയാമോ? അതിന്റെ 51-ാം വാക്യം, തന്റെ ആദ്യ ജാതന് മനശ്ശെ എന്ന പേരിട്ടു. മനശ്ശെ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി, ഞാന് ചില കാര്യങ്ങൾ മറക്കണം. എന്തൊക്കെ മറക്കണം? എന്നെ എന്റെ സഹോദരന്മാർ ചതിച്ചത് മറക്കണം, എന്നെ അവർ പൊട്ട കണക്ഷൻ ഇട്ടത് മറക്കണം, എന്നെ പുത്തിപ്പേറിന്റെ ഭാര്യ എന്നെ അപമാനിച്ചത് ഞാൻ മറക്കണം. അതോർക്കുമ്പോൾ പല കാര്യങ്ങളും തന്നെ പാലപാത്രവാഹകന്റെ ആ പ്രമാണി മറന്നു കളഞ്ഞത് താൻ ആ കാര്യം വിട്ടുകളയണം. പല കാര്യങ്ങള് ജോസഫിന്റെ ജീവിതത്തിൽ ഉടനീളം പല പല മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ മുറിവുകളെയൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് ആ മുറിവുകളെയൊക്കെ ഒന്നൊന്നായിട്ട് അതിനെല്ലാം പ്രതികാരം ചെയ്യാവുന്ന ഒരു സ്ഥാനത്ത് താൻ ഇരിക്കുമ്പോൾ ഈജിപ്തിലെ പ്രധാനമന്ത്രിയായിട്ട് ഫറവോന്റെ രണ്ടാമനായിട്ട് വാഴുമ്പോൾ ഇതാ തനിക്കൊരു കുഞ്ഞുണ്ടാകുന്നു. കുഞ്ഞുണ്ടാകുമ്പോ ജോസഫ് എന്താ പറയുന്നത്? മറക്കണം, മറക്കണം. മനസ്സിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഓരോ കുഞ്ഞുങ്ങളോടുണ്ടാകുകയും നമ്മളൊക്കെ അവർക്കൊക്കെ മനസ്സെന്ന് പേരിടുകയും ചെയ്താൽ നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ? നമുക്ക് പലതും മറക്കാനൊക്കുന്നില്ല. ജോസഫിന്റെയും മനസ്സിൽ ചില കാര്യങ്ങൾ തള്ളിക്കയറി വരുന്നുണ്ട്. ജോസഫ് പറഞ്ഞു, എനിക്കത് മറന്നേ പറ്റൂ, മറക്കണം. ഓരോ തവണ വീട്ടിലും മോനെ മനുഷ്യ എന്ന് വിളിക്കുമ്പോൾ ജോസഫ് ഒരു ഒരു താന ദൈവമുമ്പാകെ എടുത്ത ഒരു തീരുമാനം, ഒരു സമർപ്പണം ആവർത്തിക്കുക. ഇല്ല, ഞാനത് മറക്കും, ഞാനത് മറക്കും, മറക്കും. സഹോദര സഹോദരി, ഇന്ന് നീ ഇവിടെ ഇരിക്കുമ്പോൾ നീ നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് മനുഷ്യ എന്ന് പേരിട്ട് വിളിക്കണ്ടേ? മനുഷ്യ, ഒരു കാര്യം വരുന്നു, പറയുക മനുഷ്യ. വേറൊരു സമർപ്പം വരുന്നു, ഒരു ഓർമ്മ വരിക, മനുഷ്യ. നോക്കുക, ജോസഫ് ആരാ? പഴയ നിയമത്തിന്റെ ഒരു ഭക്തൻ, പഴയ നിയമ ഭക്തൻ. ഈ കാര്യങ്ങളോട് എത്ര പുതിയ നിയമ ഉടമ്പടിയുടെ ആത്മാവിൽ അതിനെ ഇവിടെ പ്രതികരിച്ചു എന്ന് നോക്കുക. ഞാൻ പറഞ്ഞു വന്നത് ജോസഫ് ഇതെല്ലാം മറക്കുന്നു, മറക്കുന്നു, വിട്ടുകളയും, വിട്ടുകളയും. തന്റെ തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഓ യേശുവിന്റെ അപ്പൻ ജോസഫിനെ പോലെ തന്നെ തന്റെ ജീവിതം തകർത്ത ആ സ്ത്രീയെ അവളെ കുറ്റവാളിയാക്കാതെ അതിന്റെ എല്ലാ സങ്കടങ്ങളും അതിന്റെ എല്ലാ ആ നിലയിലുള്ള കുറ്റവിധികളും താൻ തന്നെ പേറുന്ന ഒരു ജോസഫാണ് നമ്മളെ ഗോത്ര പിതാവായ ജോസഫും മറ്റേ യേശുവിന്റെ പിതാവായ ജോസഫും ആ നിലയിലാണ് അവരെ നീതിമാൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും പശ്ചാത്തലം വെച്ചുകൊണ്ട് നമുക്കിനി 1 യോഹന്നാൻ 1-ാം അധ്യായത്തിലെ ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. 1 യോഹന്നാൻ 1:9 മടങ്ങി വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് എന്താ? കാണുന്നത് നമ്മൾ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിക്കത്തക്കവ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ നീതിമാനാകുന്നു, അവിടുന്ന് നീതിമാനാകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നീതിമാനാണ്. കർത്താവ് ഈ ജോസഫുമാരെ പോലെ നമുക്ക് വേണ്ടി നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്യുന്നു? കർത്താവ് അതിന്റെ സങ്കടങ്ങള് കർത്താവ് തീർന്നു. ഇവിടെ നമ്മളിത് വായിക്കുമ്പം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ തക്കവണ്ണം അവൻ നീതിമാനാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അത് വേഗം വായിച്ചു വിടുക ചെയ്യും. പക്ഷെ ഓരോ തവണ നമ്മൾ ചെന്ന് പാപങ്ങൾ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ ഓരോ തവണയും എന്താണ്? ഓരോ തവണയും അതിന്റെ പരിണത ഫലം കർത്താവാണ് എടുക്കുന്നത്, കർത്താവായിരിക്കുന്നത്. ഓ, ഒരു തെറ്റുണ്ടെങ്കിൽ അതിനെന്തുണ്ട്? അതിനൊരു ന്യായവിധിയുണ്ട്. ആരെങ്കിലും ഒരാൾ ആ കുറ്റം എടുക്കാനേ പറ്റുള്ളൂ. ഒന്നും ദോഷപ്പെടുക്കണം, അല്ലെങ്കിൽ പൊട്ടിച്ചറിഞ്ഞ ഭാര്യ എടുക്കണം. പുത്തിഫന്റെ ഭാര്യ വേണ്ട, ഞാൻ തന്നെ എടുക്കാമെന്ന് ജോസഫ് തീരുമാനിച്ചു. ഒന്നുകിൽ മറിയ എടുക്കണം, അല്ലെങ്കിൽ ജോസഫ് എടുക്കണം. മറിയെ വിഷമിപ്പിക്കണ്ട, ഞാൻ തന്നെ എടുക്കാം എന്ന് ജോസഫ് തീരുമാനിച്ചു. ഇന്ന് ഞാനും ഈ ദൈവസമിതി ചെന്ന് കർത്താവേ ഞാൻ വീണുപോയി അതങ്ങ് ക്ഷമിക്കരുത് എന്ന് പറയുമ്പോൾ ദൈവമുമ്പാകെ ഒരു കാര്യം അങ്ങനെ ഗൗരവമില്ലാത്തതല്ല. ഓരോ പാപത്തിനും എന്തുണ്ട്? ഓരോ പാപത്തിനും അത് നമ്മൾ ഒരു പാപം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും രക്ഷിക്കപ്പെട്ടതിന് ശേഷം, ഈ കാര്യങ്ങളുമായി അടുത്തു വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം വരുമ്പോൾ സത്യത്തിൽ അത് ദൈവത്തിന്റെ വിശുദ്ധിയെ മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ അവിടുന്ന് വിശുദ്ധനാണ്, ഹോളിനസ്. അത് തന്റെ ഒരു ആട്രിബ്യൂട്ടാണ്, ഒരു ഗുണമാണ്. തനിക്കത് വിട്ടൊരു ഒരു മാറ്റമില്ല. അശുദ്ധനായ ദൈവം എന്നൊന്നില്ല. ദൈവമാണോ? ദൈവം വിശുദ്ധനാണ്, വിശുദ്ധനാണ്. ആ ദൈവം വിശുദ്ധനാണ്. ഇന്നലെ അവിടുന്ന് വിശുദ്ധനായിരുന്നു, ഇന്ന് വിശുദ്ധനാണ്, നാളെയും വിശുദ്ധനാണ്. ദൈവത്തിന് മാറ്റമില്ല, ഗതിക്കേതമോ ആച്ഛാദനമോ ഇല്ല. അവിടുത്തെ സ്വഭാവ ഗുണമാണ് വിശുദ്ധി. ദൈവം വിശുദ്ധനാണ്, അതൊരു മാറ്റമില്ലാത്ത കാര്യമാണ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, ഞാൻ വിശുദ്ധനാകയാ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പത്രോസ് അത് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അവൻ വിശുദ്ധനാകയാ നമ്മൾ വിശുദ്ധരായിരിക്കണം. നോക്കുക, നമ്മൾ കർത്താവിനെ സ്വീകരിച്ചതിന് ശേഷം, ഈ വഴിയിൽ വന്നതിന് ശേഷം, നമ്മൾ ഓരോ തവണയും പാപത്തിൽ വീണ് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരളവിൽ ദൈവത്തിന്റെ ആ വിശുദ്ധിയെ മുറിവേൽപ്പിക്കുക ചെയ്യും. മുറിവേൽപ്പിക്കുമ്പോൾ ആ മുറിവിന്റെ കുറ്റം ആരെങ്കിലും ഒരാൾ വഹിക്കണം. യേശു പറയുന്നു, ഞാൻ നീതിമാനാണ്, ഞാൻ ആ കുറ്റം എടുത്തോളാം. അവര് പൊക്കോട്ടെ, അവര് പൊക്കോട്ടെ, അവരെ വെറുതെ വിടാം. കണ്ടോ, ആ ജോസഫ്മാർ ചെയ്ത അതേ മനോഭാവത്തോടെയാണ് കർത്താവ് ഇവിടെ ആയിരിക്കുന്നത്. നോക്കുക, ഒരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. പാപം എന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല ദൈവത്തിന്റെ മുമ്പാണ്. പക്ഷെ അതിനൊരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ വിലയും അതിന്റെ ശിക്ഷാവിധിയും ഞാൻ പേറിക്കോളാം, അവര് വെറുതെ പൊക്കോട്ടെ എന്നാണ് ഓരോ തവണയും നമ്മള് ദൈവസന്നിധിയിൽ നിന്ന് ചെന്ന് പാപത്തിന് കഴിവിന് പ്രാപിക്കുമ്പോൾ കർത്താവ് മധ്യസ്ഥനായിട്ട് പിതാവിനോട് പറയുന്നു. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? വ്യക്തമായോ? പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒരാൾ വില കൊടുത്തേ പറ്റുള്ളൂ. കർത്താവ് ആ വില കൊടുത്തു. കർത്താവ് വില കൊടുത്തെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് 2000 വർഷം മുമ്പ് കർത്താവ് കാൽവരി ക്രൂശിൽ അന്ന് തകർക്കപ്പെട്ടല്ലോ, അന്ന് വില കൊടുത്തല്ലോ, അന്ന് അതോടെ കാര്യങ്ങൾ തീർത്തു, ഇപ്പൊ കർത്താവ് സ്വർഗത്തിൽ സന്തോഷമായിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. ശരിയാണ്, പക്ഷെ വേറെ അർത്ഥത്തിൽ, നമ്മൾ പറഞ്ഞു വന്ന അർത്ഥത്തിൽ നമുക്കിങ്ങനെ പറയാം, ഞാനും നീയും ഇന്ന് ദൈവത്തിന്റെ വിശുദ്ധിയെ നമ്മുടെ ഒരു പാപം കൊണ്ട് പോറലേൽപ്പിക്കുമ്പോൾ അതിനാരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞേ മതിയാവും. നൂതനായ ദൈവത്തിന്റെ മുമ്പാണ്, ഓ വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാണ്, ഓ പാപത്തെ കാണാൻ കഴിവില്ലാത്തവനായ ദൈവത്തിന്റെ മുമ്പാകെ ആരെങ്കിലും ഒരാൾ അതിന് മറുപടി പറഞ്ഞേ മതിയാവും. കർത്താവ് പറയുന്നു, ഞാനതെടുത്തോളാം, അവര് പൊക്കോട്ടെ, അവര് പൊക്കോട്ടെ എന്ന് പറഞ്ഞ കർത്താവ് അതെടുക്കുമ്പോ ഓരോ തവണയും നമ്മൾ പാപത്തിൽ വീഴുന്നതിനെ നമ്മള് കുറച്ചുകൂടെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഈ വാക്യത്തോടുള്ള ബന്ധം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ പലരും ഈ പൊതുയോഹനാൻ 1:9 ഒരു തെറ്റ് സംഭവിച്ചു, അതിനെന്ന് കർത്താവിന്റെ രക്തമില്ല. ഈ പുരുഷന്മാരെ കുറിച്ച് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, ഈ പുരുഷന്മാരൊക്കെ അവരെ എന്തെങ്കിലുമൊക്കെ അധാർമികമായ കാര്യങ്ങൾ കാണിച്ചാലൊക്കെ ഈ സമൂഹം പറയും അത് അങ്ങനെ, പുരുഷന്മാർ അങ്ങനെ, അവർ ചെളി കാണുന്നിടത്ത് ചവിട്ടും, വെള്ളം കാണുന്നിടത്ത് കഴുകും. അവരെന്താ, അവർക്ക് ഏതാണ്ട് കൊമ്പുണ്ടോ? പക്ഷെ ഇന്നത്തെ നമ്മുടെ പുരുഷ മേധാവിത്വമുള്ള സമൂഹം അങ്ങനെ ഒരു പൈതല്യം വെച്ചേക്കുന്നത്. പുരുഷന്മാരെന്ത് ചെയ്യും? ചെളി കാണുന്നിടത്ത് അവർ ചവിട്ടും, വെള്ളം കാണുന്നിടത്ത് കഴുകും. ഈ ഒരു മനോഭാവം നമുക്കുണ്ടോ? ഞാൻ ദൈവമാനാ, ഞാൻ ചിലപ്പോ പാപത്തിലൊക്കെ വീണ പോയെന്നിരിക്കും, പക്ഷെ കർത്താവിന്റെ രക്തമുണ്ടല്ലോ അവിടെ വന്ന് കഴിയും. നമ്മൾ വളരെ ചുറ്റിപ്പോക്ക് ഗ്രാൻഡായിട്ട് എടുത്തിരിക്കുകയാണോ ഈ കാര്യം? വളരെ കാഷ്വലായിട്ട് എടുത്തിരിക്കുകയാണോ കാര്യം? കർത്താവിന്റെ രക്തമുണ്ടല്ലോ അവിടെ കയറ്റുന്ന കഴിയിൽ പ്രാപിക്കാമല്ലോ. നമ്മള് ഇവിടെ എല്ലാവരും ചെരുപ്പിട്ടാതെ വരുന്നത്, പണ്ട് കാലത്ത് ചെരുപ്പിടാതെ വരുന്ന ആളുകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സ്വഭാവങ്ങളുടെ പുറത്തൊരു ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചേക്കും, വരുന്നവര് കാല് കഴുകിയേച്ച് കാത്തോട്ട് എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ രക്തം പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഒരു വെള്ളം പോലെ നിനക്ക് വന്ന് ഓരോ തവണയും എടുത്ത് ആ കാല് കഴുകി വളരെ കാഷ്വലായിട്ട് ഇങ്ങ് കയറി വരുന്നത് പോലെ നമുക്കൊരു ഗൗരവം കുറഞ്ഞു പോയോ? ഗൗരവം കുറഞ്ഞു പോയാൽ പ്രിയപ്പെട്ടവരെ ഈ വാക്യത്തോടുള്ള ബന്ധത്തെ നമുക്കതിനെ ഒരു പുതിയ തലത്തിൽ കാണാം. ആരെങ്കിലും ഒരാൾ പൊട്ടിപ്പറിന്റെ ഭാര്യ വീട്ടിൽ സുഖമായിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജോസഫ് കാരാഗ്രഹത്തിൽ പോയേ മതിയാവും. മറിയ സമൂഹത്തിന്റെ മുൻപാകെ നിർമ്മല കന്യകയായിട്ട് അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരു പെൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജോസഫ് സമൂഹത്തിന്റെ കുറ്റാരോപണം പേറിയേ മതിയാകെയുള്ളൂ. ഞാനും നീയും കർത്താവിന്റെ രക്തത്താൽ കഴുകൽപ്പെട്ട് വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ആ നിൽപ്പെന്ന് പറയുന്നത് വേറെ ഒരു നിൽപ്പല്ല, രണ്ട് വാക്കുകൾ തിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാക്കുകൾ നമ്മൾ ഇവിടെ സാധാരണ പറയാറുണ്ടല്ലോ. ഒന്ന് പാപക്ഷമ എന്ന വാക്കാണ്, ഫോർഗിവ്നെസ് ഓഫ് സിൻ. രണ്ടോ രണ്ടാമത്തേത് നീതീകരണം എന്ന വാക്ക്, ജസ്റ്റിഫിക്കേഷൻ. രണ്ട് തമ്മിലൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താ? പാപം ചെയ്തിച്ച് ഒരു കൊച്ചു വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയും, അമ്മ ഞാന് ശർക്കര ഭരണിയിലെ കൈയിട്ട് ഒരു ശർക്കരവിന്റെ എടുത്ത് കഴിച്ചായിരുന്നു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അമ്മ ക്ഷമിച്ചു. പക്ഷേ അടുത്ത ദിവസം എന്തെങ്കിലും അവനിൽ പ്രശ്നം ഉണ്ടാകാൻ പറയും, എടാ നീ ശർക്കരക്കല്ലേ, കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോ പോയി ശർക്കര ഭരണി കൈയിട്ടോളല്ലേ. അപ്പോ അമ്മയുടെ മുമ്പിൽ അവൻ എങ്ങനെയാണ്? അവൻ ശർക്കര ഭരണി കൈയിട്ടവനാണ്, അവൻ തെറ്റ് ചെയ്തവനാണ്. ആ തെറ്റ് ഞാൻ ക്ഷമിച്ചു, അവനെ അടിച്ചു ഒന്നുമില്ല, അവന്റെ തെറ്റ് ഞാൻ ക്ഷമിച്ചു. പക്ഷെ പണ്ട് ശർക്കര മോഷ്ടിച്ച കള്ളനായിട്ട് തന്നെയാണ് അവന്റെ അമ്മയുടെ മുമ്പിലുള്ള അവന്റെ സ്റ്റാൻഡ്. എന്നാൽ അമ്മ പറയാ, മോനെ ഞാൻ നിന്റെ ശർക്കര എടുത്തെന്നുള്ള ആ ഒരു ഇതിനെ ഞാൻ കേവലം ക്ഷമിക്കുകയല്ല, ഞാൻ കർത്താവൊക്കെ ചെയ്യുന്ന പോലെ അതിനെ അങ്ങ് ജസ്റ്റിഫൈ ചെയ്യാം എന്ന് അമ്മ പറഞ്ഞാൽ എന്താ പിന്നിട്ടുള്ളത്? അവനെ പിന്നെ ഒരിക്കപ്പോലും അവനത് ക്ഷമിച്ചു കൊടുക്കുമെന്ന് മാത്രമല്ല, അവൻ ഒരിക്കപ്പോലും അമ്മയില്ലാത്തപ്പോൾ ശർക്കര ഭരണിയിൽ കയ്യിട്ടവനായിട്ട് ഒരിക്കൽ പോലും ചിത്രീകരിക്കുകയില്ല. ഇതാണ് ജസ്റ്റിഫിക്കേഷൻ. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിലാണ് നമ്മുടെ നിൽപ്പെന്ന് പറയുന്നത്. പാപം ക്ഷമിച്ചു കിട്ടിയ കുറ്റവാളി എന്നുള്ള നിൽപ്പല്ല നമ്മുടെ, മറിച്ച് എന്താണ്? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പാപവും ചെയ്യാത്തവൻ എന്നുള്ള നീതീകരിക്കപ്പെട്ട നിൽപ്പാണ് നമ്മുടെ നിൽപ്പ്. രണ്ട് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒരാള് ഒരു കുറ്റം ചെയ്തു, കോടതി അവനെ നീ കുറ്റവാളിയാണ് എന്നാലും നിന്നെ ശിക്ഷിക്കുന്നില്ല, ചില മാനുഷിക പരിഗണന വെച്ച് നിന്നെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞാലും അവൻ എന്നൊന്നും സമൂഹത്തിന് മുമ്പിൽ തല താഴ്ത്തിയേ നിൽക്കുകയുള്ളൂ. കാര്യം അവന് അവനൊരു മുൻകുറ്റവാളിയാണ് എന്നുള്ള നിലയിലാണിച്ചു. അതേസമയം ആ കോടതി തന്റെ തെളിവുകളെല്ലാം പരിശോധിച്ചിട്ട് പറയുക, ഇവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഇവന് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടാലും അവൻ ഇറങ്ങി വരുമ്പോ തല ഉയർത്തിയായിരുന്നു സമൂഹത്തിന്റെ മുമ്പ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം പാപങ്ങളെ ക്ഷമിക്കുകയാണ്, മറിച്ച് എന്താ, നമ്മളെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുക, നമ്മളെ നീതീകരിക്കുക ചെയ്യും. അങ്ങനെ നീതീകരിക്കുമ്പം അവിടെ ഒരു വിലയുണ്ട്. ആ വില ആരെങ്കിലും കൊടുത്തേ മതിയാകുള്ളൂ. കർത്താവ് പറയുന്നു, ഞാൻ കൊടുത്തോളാം. അവര് പൊക്കോട്ടെ, ജോസഫ് പറഞ്ഞു അവള് സുഖമായിട്ട് ജീവിച്ചോട്ടെ, ഞാൻ ഈ ആളുകളുടെ നിന്നെയെല്ലാം തീർക്കണം. മറ്റൊരു ജോസഫ് പറഞ്ഞു അവരുടെ കുടുംബജീവിതം തയ്യാറണ്ട, ഞാൻ ജയിലിൽ പൊക്കോളാം. ആ മനോഭാവം ഏറ്റെടുത്ത് യേശു നീതിമാനാണ്, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കത്തക്കവണ്ണം, അവൻ ശുദ്ധീകരിക്കത്തക്കവണ്ണം അവൻ നീതിമാനാണ്. പ്രിയപ്പെട്ടവരെ, നീതി എന്ന് പറയുന്നത് കേവലം ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ തൂക്കി തുലാത്തിൽ തൂക്കി ചെയ്യുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതെന്താ, മറ്റവരുടെ സംഘടനകളെ ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുരിശിനെ അറിയുകയാണ് ചെയ്യുന്നത്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ 2000 വർഷം മുമ്പ് യേശു ക്രൂശിക്കപ്പെട്ട ആ ഒരൊറ്റ രംഗം മാത്രമേ നമ്മുടെ ചിന്തയിലുള്ളൂ. എന്നാൽ സഹോദര സഹോദരി, ഞാനും നീയും ഓരോ തവണ പാപം ചെയ്യുമ്പോഴും യേശു ഇന്നും ക്രൂശിനെ സ്പർശിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നീതിമാൻ എന്ന വാക്കിനോടുള്ള അർത്ഥത്തിൽ ആ നിലയിലാണ് 1 യോഹന്നാൻ 1 ആ 9-ാമത്തെ വാക്യം നമ്മളെ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ ചെയ്യുന്നത്? നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്, നമ്മളോടുള്ള കരുണ കൊണ്ടാണ്. ചിലപ്പോ മറ്റുള്ളവരോടുള്ള കരുണ കൊണ്ട് ഒരു ഒരു വീട്ടില് അഞ്ചു വയസ്സുകാരനൊരു മൂന്നുമുണ്ട്, മൂന്ന് വയസ്സുകാരി മൂന്നുമുണ്ട്. രണ്ടുപേരോടും അമ്മ പോകാൻ നേരത്ത് പറഞ്ഞു, വീട്ടിൽ വഴക്കൊന്നും ഉണ്ടാക്കരുത്, രണ്ടുപേരും ഭംഗിയായിട്ടൊക്കെ ഇരുന്നോണം, ഞാൻ ഒരു മണിക്കൂറിനകം വരും, വീട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കിയേക്കരുത്, ഏറ്റു ഏറ്റു എന്ന് ആങ്ങളെ മക്കളും കൂടെ പറഞ്ഞു. അഞ്ചു വയസ്സുകാരൻ മൂന്ന് വയസ്സുകാരി മോളും അങ്ങനെ പറഞ്ഞു. അമ്മ പോയി, അമ്മ പോയി കഴിഞ്ഞ ഉടനെ തന്നെ മോള് പറഞ്ഞു, ചേച്ചാ എനിക്ക് അമ്മ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ആ വില കൊടുത്ത് വാങ്ങിച്ച ആ പുതിയ പാത്രമില്ലേ, ആ പാത്രം ഒന്ന് എടുത്ത് കണ്ടാ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് അവള് ഷെൽഫെ കയറി അവൾ ആ വെള്ളി ആ പാത്രം ഒന്ന് ആ പളുങ്ക് പാത്രം ഒന്ന് എടുത്തു. കൊച്ചിന്റെ കൈ തട്ടി പളുങ്ക് പറ്റി താഴെ വീണ് ആയിരം ചീളായിട്ട് അത് മുറുകി കിടക്കുക. ഈ സമയത്ത് അമ്മ വരും. അമ്മ വരുമ്പോ അമ്മ ചോദിക്കുന്നു, ആരായിരുന്നു ചെയ്തത്, ആരായിരുന്നു ചെയ്തത്? മോന് പറയാനുണ്ട് അത് അവളാ ചെയ്തതെന്ന് പറയാനുണ്ട്, പക്ഷെ അവിടെ കണ്ണീ നോക്കുമ്പം ആ കണ്ണിനൊരു ഒരു കണ്ണുനീർത്തുള്ളി ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു, മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മേ എന്റെ കയ്യിൽ നിന്ന് അത് താഴെ പോയത്, ഞാനാ എന്റെ കയ്യിൽ നിന്ന് വീണു പോയത്, അവന്റെ കയ്യിൽ നിന്നാണോ വീണു പോയത്, അവന്റെ കയ്യിൽ നിന്നല്ല വീണു പോയത്, പെങ്ങടെ കയ്യിൽ നിന്നാ വീണു പോയത്. അവൻ എന്തുകൊണ്ട് പെങ്ങടെ കുറ്റം സ്വയം ഏറ്റെടുത്തു? അമ്മ തരുന്ന അടിയും അമ്മയുടെ കുറ്റപ്പെടുത്തലും എല്ലാം അവൻ ഏറ്റു വാങ്ങുന്നത് എന്തുകൊണ്ടാ? ഏറ്റു വാങ്ങുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആ അവന്റെ ആ കുഞ്ഞു പകളോടുള്ള സ്നേഹം കൊണ്ടാണ് അവൻ അത് ചെയ്യുന്നത്. ഇന്ന് അപ്പോ അങ്ങനെ തനിക്ക് വേണ്ടി ആ കുറ്റം ഏറ്റെടുത്ത് ശിക്ഷാവിധി ഏറ്റെടുത്ത അവളുടെ അച്ചാച്ചനെ കാണുമ്പോ അവളുടെ മനസ്സിൽ എന്താ ഉള്ളത്? അവനെ നോക്കുമ്പോ ഒരുപക്ഷെ അമ്മയുടെ മുമ്പ് വെച്ച് അല്ല അച്ചാച്ചൻ അല്ല ഞാൻ പൊട്ടിച്ച ഞാനാ പൊട്ടിച്ചെന്ന് പറയാൻ അവൾക്ക് ധൈര്യമില്ല. പക്ഷെ ഒറ്റയ്ക്ക് കാണുമ്പോൾ അമ്മയുടെ അടിയെല്ലാം ഏറ്റു വാങ്ങി അവനെ കരഞ്ഞോണ്ട് ആ മുറിക്കകത്ത് കിടക്കുമ്പോ ആ അടി കൊണ്ട പാടയിലൊക്കെ ഈ പെങ്ങള് പോയി നിന്ന് തഴുകി കൊടുക്കുക, എനിക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടിയാ ഈ അടിയെല്ലാം കൊണ്ട. സഹോദര സഹോദരി, ഞാൻ ഈ കാര്യത്തിൽ ഒത്തിരി അങ്ങ് സെന്റിമെന്റലാക്കുകയാണ്. ഇന്ന് നമ്മൾ കർത്തൃമേശയിലേക്ക് കടക്കുമ്പോ നമുക്ക് പറയണം, കർത്താവേ എനിക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടി എന്നെ അടി കൊണ്ട, എന്നെ വെറുതെ വിടാൻ വേണ്ടിയാ, എന്നെ നീതീകരിക്കാൻ വേണ്ടിയാ, എന്നെ സ്വർഗീയ കോടതിയുടെ മുമ്പാകെ ഒരു തെറ്റും ചെയ്യാത്തവനായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയാ നീ അത് ചെയ്തത്. നീ അത് ചെയ്തത് എന്തുകൊണ്ടാ? നീ നീതിമാനായതുകൊണ്ടാണ്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നോക്കി നമുക്ക് കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ കർത്തവ്യത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ കൊണ്ടുവരികയും ചെയ്യാം. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ ഇത്രമാം.